ഈ ദിവസങ്ങളിൽ ഒരു ക്ലാസ് പോലെ ചില വിഷയങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ മുമ്പേ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് നമ്മൾ ആ ക്ലാസിൻ്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമക്കളാകുന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ സമയമൊക്കെ മാനസാന്തരം എന്താണെന്നാണ് പറഞ്ഞത് പഠിച്ചത്. സ്തോത്രം. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞു, വിശ്വാസികളായ ദൈവമക്കൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് നാഗങ്ങളായി കൂട്ടായ്മ എടുക്കുന്ന ദൈവമക്കൾക്ക് മാനസാന്തരം എന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ മാനസാന്തരത്തിൻ്റെ വിവിധ വശങ്ങൾ പഠിക്കുമ്പോൾ ദൈവജനം മരണം വരെയും അവർ ദിനം പ്രതിയുള്ള മാനസാന്തരത്തിൽ കൂടി കടന്നുപോയി ക്രിസ്തുവിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവരായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രിയിലും അതിനെ തുടർന്ന് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5:45 അതിൻ്റെ 45 വാക്യം ആധാരമായിട്ട് വായിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. Matthew 5:45 അവിടെ പറഞ്ഞിരിക്കുന്നത്, യു ആർ ഗോയിങ് ടു ബി ദി സൺസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് എന്നാ പറഞ്ഞിരിക്കുമ്പോൾ ഇത് പറഞ്ഞേച്ച് പിന്നെ പറഞ്ഞിരിക്കുന്നത് 48 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ പഠിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം നമുക്കറിയാം, നാം എല്ലാവരും ഒരു രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വി ഹാവ് ടു ഗ്രോ ഇൻ ദ ലോർഡ്. വി ഹാവ് ടു കം അൺ ടു ദ ഫുൾനെസ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങൾ ആ ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നത് ഒരിക്കലും ഒരു മാതാപിതാവ് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ആയിരിക്കുന്ന കാണുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ഡേ ബൈ ഡേ ദേ ഹാവ് ടു ഗ്രോ. എല്ലാ ദിവസവും അവരെന്ത് ചെയ്യണം, അവർ വളർന്നു വരുന്നത് കാണുവാൻ വേണം. വളർന്നു വരുന്നതിനുള്ളതായ അനുസരിച്ചുള്ളതായ ആ ശരീരത്തിൻ്റെ പുഷ്ടിയും അതിനേറ്റതായ രീതിയിൽ അവർക്ക് ശരീരത്തിനുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളുമെല്ലാം വന്നുവെങ്കിൽ മാത്രമേ ഒരു മാതാവിനും പിതാവിനും തൻ്റെ കുഞ്ഞിൻ്റെ ആ ജസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തുണ്ടാകത്തുള്ളൂ, ഒരു സന്തോഷം ഉണ്ടാകുവാനിടയായിത്തീരുള്ളൂ. എന്നും കിടന്നുകൊണ്ട് ഇങ്ങനെ മരുന്ന് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മാതാപിതാക്കൾ നമുക്ക് വലിയ മടുപ്പുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മക്കളായി തീരുക എന്നുള്ളതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. മക്കളായി തീർന്ന നമ്മെ കർത്താവ് സന്നിധിയിൽ വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ ബുധനാഴ്ച രാത്രിയിൽ ഇവിടെ പ്രസ്താവിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ നാഥനാകുന്ന കർത്താവായ യേശു ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുന്നതെല്ലാം, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്നത്, വചനമെന്ന ഭക്ഷണവും ഈ പരിശുദ്ധാത്മാവ് എന്ന പാൽ അല്ലെങ്കിൽ വെള്ളവും കുടിച്ച് ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ വിളിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇത് പകൽക്കാലം ചോദിച്ചു, നാം കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എത്ര പേർക്ക് ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുന്നു എന്ന്. അതോ കേട്ടതുപോലെ അന്ന് കേട്ടു അന്നത്തെ സ്വഭാവം തന്നെ ഇപ്പോഴും വർഷങ്ങളായി കേട്ടിട്ടും. നമുക്കറിയാവില്ല, എബ്രായ ലേഖന കർത്താവ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, കാലം നോക്കിയാൽ നിങ്ങൾ അനേകരും ഉപദേഷ്ടക്കന്മാരായി തീരേണ്ടവരാണ്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ആരായിരിക്കുക, ശിശുക്കളായിരിക്കുക. നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരമല്ല പാലത്രേ ആവശ്യമായി വന്നത് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്കെതിരെ 1:3 വായിക്കുമ്പോൾ പകലെ ഞാൻ അത് വായിപ്പിച്ചൊരു വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ആണോന്ന് ഓർക്കുന്നില്ലേ. ഇവിടെ മറ്റൊരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴും അവിടെ 3 വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇന്നും ശിശുക്കളല്ലേ. ഒരു ശൈശവാവസ്ഥയിൽ ഇരിക്കുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ദൈവമക്കളായി തീരുന്ന വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവനിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുന്ന നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ലോകത്തിലുള്ള യാതൊരു കർമാദികളിൽ കൂടി അല്ല നാം ദൈവമക്കളാകുന്നത്. പുതുജനനത്താൽ വീണ്ടും ജനനത്താൽ നാം മക്കളായിത്തീരുന്ന ഒരവസ്ഥ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് അവനെ നിന്റെ ഹൃദയത്തിൽ രക്ഷിതാവായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ രാത്രിയായി തരുവാൻ കർത്താവ് നിങ്ങളുടെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാത്രി ഞാൻ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ റോമാലകനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യങ്ങൾ ഇവിടെ വായിപ്പിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് റോമർ 10:2 എളുപ്പം പറയാ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിപ്പെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ വീണ്ടും ജന്മത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ കിടക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ദൈവമായി അംഗീകരിക്കുമ്പോഴാണ്. അതിൻ്റെ പല സ്റ്റെപ്സ് കഴിഞ്ഞ രാത്രി ഞാൻ പഠിപ്പിച്ചു. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അതിന് ഒന്നാമത് വേണ്ടത് നമ്മുടെ പാപബോധം. പാപബോധം വന്നു കഴിഞ്ഞാൽ ആ പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാകണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് യേശു ദൈവത്തിൻ്റെ പുത്രൻ നമ്മൾ വിശ്വസിക്കുകയും യേശു ദൈവത്തിൻ്റെ പുത്രനായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കുകയും നമ്മുടെ വാവണത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്ന വീണ്ടും ജന്മം പ്രാപിക്കുന്ന അവസ്ഥ നമ്മൾ പ്രാപിക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനായിത്തീരുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്, ഉയരത്തുള്ള ജനനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി അംഗീകരിക്കുക. അത് പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് മാത്രമേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമുക്ക് മക്കളായി തീരുവാൻ കഴിയുള്ളൂ. ഗലാത്യലേഖനം 3:26 Galatians 3:26 അത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും അവൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. അവൻ്റെ മക്കളായി തീരുവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ത്രൂ ദ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം എല്ലാവരും മക്കളായിത്തീരുന്നത്. നമ്മുടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് മക്കളായിത്തീർന്നവരാണ്. ഈ മക്കളായി തീർന്നിരിക്കുന്ന നാം പിന്നത്തേതിൽ പുത്രത്വത്തിൻ്റെ 2-ാമത്തെ സ്റ്റേജ് നമ്മൾ പഠിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരുമ്പോൾ യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിൻ്റെ കയ്യാൽ സ്നാനമേൽക്കുവാൻ യോഹന്നാൻ സ്നാപകൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടത് ഉചിതമെന്ന് പറഞ്ഞ് യോഹന്നാനെ യേശു സമ്മതിപ്പിച്ച് അവനെ അവൻ സ്നാനമേൽക്കുകയും യേശു ക്രിസ്തു സ്നാനമേറ്റ ശേഷം വെള്ളത്തിൽ നിന്നും പൊങ്ങിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ വരികയും സ്വർഗം തുറന്നൊരു സാക്ഷ്യം പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനപ്പെട്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ബൈബിൾ സ്നാനപ്പെട്ട് ഇവനെൻ്റെ പ്രിയമകൻ എന്നുള്ളതായ സാക്ഷ്യം പ്രാപിപ്പാൻ അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറ്റപ്പെടുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ രക്ഷിക്കപ്പെട്ട നാം ആരും രക്ഷിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയല്ല, അത് വിശ്വസിച്ചവരായ നാം വിശ്വസിച്ച് മക്കളായി തീർന്നുള്ള അവസ്ഥ ഇരിക്കുകയല്ല. അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞ രാത്രി അതിനെക്കുറിച്ച് പറഞ്ഞു. സ്നാനപ്പെടുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ മരിച്ച മനുഷ്യനെ എന്ത് ചെയ്യാൻ പോവാ? കുഴിച്ചിടുന്നതാണ് സ്നാനമെന്ന് പറഞ്ഞു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ പഴയ ലോകസംബന്ധമായ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങൾക്ക് മരിച്ചവരായി തീർന്ന ആ മരിച്ച മനുഷ്യനെ കുഴിച്ചിട്ട് യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ആ ഒരു പുതുക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുന്ന അവസ്ഥയ്ക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനത്തിൽ നമ്മുടെ അനുസരണം കൂടെ വെളിപ്പെടുന്നവനാണ്. അനുസരണക്കേടിനാലാണ് ദൈവത്തിൽ നിന്ന് മനപജാതി അകന്നു പോയതെങ്കിൽ അനുസരണത്താൽ നാം മടങ്ങിയെടുക്കുന്ന ആ ശ്രേഷ്ഠമേറിയ രക്ഷയുടെ അവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. അങ്ങനെ നാം കർത്താവിനെ അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയാ? സ്വർഗം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയമകനാണ്, പ്രിയമകളാണ്. ഹല്ലേലൂയ. ഈ ഭാഗ്യപദവി പ്രാപിക്കാത്തവൻ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കണം. സ്വർഗം നിന്നെ അവന്റെ പ്രിയ മകനായി അംഗീകരിക്കുന്ന ദിവസമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മൂന്നാമത്തെ നമ്മുടെ പുത്രത്വം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് അവിടെ മുതൽ ഞാൻ അല്പം ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത് നമ്മൾ പഠിക്കുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Galatians chapter 4 verses 6 and 7. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. പിന്നെ അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് അലർക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, മാനസാന്തരപ്പെട്ടപ്പോൾ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട് എന്നും പിന്നീട് പരിശുദ്ധാത്മാവിന്റെ നിറവ് മാത്രമാണ് നാം പ്രാപിക്കുന്നത് എന്നും കിടപ്പുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് അയച്ചു. അങ്ങനെ ആർക്കാണ് പരിശുദ്ധാത്മ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതാണ് നമുക്കറിയാല്ലേ? രോമലേഖനം 8-ാം അധ്യായത്തിലും അക്കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ പപ്പയ്ക്ക് ചോദിച്ചാൽ ഭയപ്പെടേണ്ടതിന്, പിന്നെ ദൈവാത്മാവ് നടന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ദൈവമക്കൾക്കാണ് ആ പുത്രത്വത്തിന്റെ പദവി ലഭിക്കുന്നത്. സ്തോത്രം. വീണ്ടും ജനിച്ചു നമ്മളെല്ലാവരും ആരാ? രക്ഷിക്കപ്പെട്ട മക്കളായി തീർന്നവരാ. അങ്ങനെ മക്കളായി തീർന്ന നാം ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഗലാത്യലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവകാശി സകലത്തിനും യജമാനനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും പ്രീസറോ. നമുക്കറിയാമല്ലോ ഈ ബേബി സീറ്റിങ്ങിനൊക്കെ നമ്മൾ കൊച്ചുകളെ കൊണ്ടിട്ടു വല്ലതും തിന്നാനും കൊടുത്തേച്ച് പോകും. അവർ കൊടുത്താൽ കൊടുത്തു, കൊടുത്തില്ലേ നമുക്കൊരു വിജയവാദം അവർ കൊടുക്കുമെന്ന്. അങ്ങനെയുള്ള വിജയവാദം കൊണ്ട് കൊടുത്തേച്ച് പോയിരിക്കുക. ഈ കുഞ്ഞ് ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനെക്കാട്ടും, പക്ഷെ ഇതിൻ്റെ എല്ലാം അവകാശമാണെങ്കിലും ഇപ്പോഴും ദാസന. സ്തോത്രം. ദാസനായിരിക്കാനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. കർത്താവ് നമ്മെ വിളിച്ചത് ടു ബി ദ സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രന്മാരായി തീരുവാൻ. മാനസാന്തരപ്പെട്ട അവസ്ഥയിൽ ദൈവമക്കൾ ഇരിക്കാതെ, സ്നാനപ്പെട്ട് പ്രിയമക്കളും എന്നുള്ള അവസ്ഥ പ്രാപിച്ചെങ്കിലും ആ അവസ്ഥയിലും ഇരിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമേറിയ സത്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ യേശു വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു വിഷയം, സ്നാനത്തെക്കാൾ കൂടുതൽ യേശു എംഫസൈസും ചെയ്തത് മുഴുവൻ എന്തിനായിരുന്നു? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, മൂന്നാമത്തെ ചോദ്യം അഭിഷേകം പ്രാപിച്ചു. ഞാൻ വേദപുസ്തകം ആകപ്പാട് നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോസ്തലന്മാർ ചോദിച്ചിടത്തൊക്കെ ചോദിച്ചെന്നറിയാവോ? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വിഷയമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ മേലിരിക്കേണ്ടത് വാങ്ങി അയച്ച്. ഓനെ ഞാൻ പിതാവിനോട് ചോദിച്ച് സത്യത്തിൻ്റെ ആത്മാവ് ഒരു കാര്യസ്ഥനെ എന്നേക്കും വാങ്ങി നിങ്ങളുടെ മേലെ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ലൂക്കോസ് 24 അവസ്ഥയിൽ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. 12 എൻ്റെ ശിഷ്യന്മാർ സ്വർഗാരോഹണം യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് കണ്ട ശേഷം അവർ മടങ്ങിപ്പോയി സഹ്യോൻ മാറിയെ കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ. അപ്പൊ എന്നോ അതെന്തുവാ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത്? എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം. 50-ാം ദിവസം അല്ലെങ്കിൽ അവർ കാത്തിരുന്നതിൻ്റെ 10-ാം ദിവസം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ 50-ാം ദിവസം അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. അന്ന് പത്രോസ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ആ 2-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്ന ഈ വാഗ്ദത്ത വിഷയം അവൻ ഞങ്ങളുടെ മേൽ അയച്ചു. ഒന്നെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ദൈവമക്കളാകുന്ന നമ്മൾ ഒരിക്കലും അലക്ഷ്യമായിട്ട് കണക്കാക്കരുത്. ദൈവമക്കളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. You must receive the Holy Spirit. Praise the Lord. Stotram. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണോ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ബന്ധുക്കോസുകാരുടെ കുറേ ഉപദേശം പറയുകയാണ്. എനിക്ക് ഈ ഞാൻ യാക്കോബായിലെ കണ്ടിട്ടിരിക്കുന്ന ഒരു വിഷയം, അവിടെ ഒരു ഗുണമുണ്ട്. മാനസാന്തരപ്പെടുന്നോ സ്ഥാനപ്പെടുന്നു അഭിഷേകം പ്രാപിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചാൽ അവിടെ നോക്കിയാൽ അറിയാം, കുഞ്ഞിനെ മാമോദിസ മുക്കാൻ നേരം അല്ലെങ്കിൽ മാമോദിസ കൊടുക്കാൻ നേരം ഈ കുഞ്ഞിനെ അവിടെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഗോഡ് ഫാദർ വന്ന അല്ലെങ്കിൽ ഗോഡ് മദർ വന്നിട്ട് എന്താ പറയും, ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുമെന്ന് പറയുമ്പോഴാണ് വീണ്ടും ചെണ്ട നടക്കുന്നത്. ഞാൻ ചിലപ്പം പറയും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ചെയ്യുന്നത്, ഒറിജിനൽ അങ്ങ് ചെയ്യണം. ഇന്ന് പകൽ കരാ സമയം ദൈവമക്കളെ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ കൈക്കൊള്ളുന്നു എന്ന് പറയുന്ന നീ ദൈവമകനാകത്തു. അങ്ങനെ ആയ ശേഷം എന്ത് ചെയ്യുന്നു, മാമോദിസ കൊടുക്കും. ഈ മാമോദിസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെന്തക്കോസ്തുകാരെക്കാട്ടിലും ഉപദേശത്തിന് ഇച്ചിലൂടെ മൂർച്ച യാക്കോബക്കാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നു പറഞ്ഞാൽ അവർ ചെയ്തത് ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല, മാമോദിസ കൊടുത്തിട്ട് ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ, മൂറൊന്നേലും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താറിയാവോ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അഭിഷേകം പ്രാപിക്കുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആ ഒരൊറ്റ പ്രക്രിയയിൽ കൂടി അത് ചെയ്തേച്ച പിന്നെ എന്തോ കൊച്ചനെ സ്വർണോത്സിലോട്ട് അങ്ങ് കൊണ്ടുപോകും, പിന്നെ ഇവിടെ ഇട്ടേക്കത്തില്ല എന്ന് പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി എവിടെ പോകണം, അവൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാകിയാൽ അതിപ്രസ്ഥ സ്വർണോത്സിന്റെ അവിടെക്കോട്ട് പ്രമോഷൻ കൊടുത്തേക്കുക. സ്വത്ത് ഇതൊക്കെ നിങ്ങൾ എത്ര യാക്കോബായിലായിരിക്കും ഇതൊക്കെ ഏറ്റവരായിരിക്കും, പക്ഷേ ഇതൊന്നും അറിയാൻ പാടില്ല. ഏറ്റ സ്തോത്രം. നാം മാസമായിട്ട് ഈ നാളുകളിൽ ഇത് അക്ഷരികമായി നമ്മൾ പാലിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമക്കളാണെന്നുള്ള കാര്യം അറിയാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ദൈവം കർത്താവായ യേശു ക്രിസ്തു വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ അക്കാര്യം വിശദീകരിക്കുന്നില്ല. ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക എന്നുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തതല്ലേ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് അവൻ ആത്മാവിൽ സംസാരിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പാടിയത് എന്നുള്ള വിഷയം ഞാൻ വളരെ എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ചു. അന്ന് വരാത്തവരുണ്ടെങ്കിൽ ഇമെയിലിനകത്തെങ്കിലും അവർ കണ്ടു കാണുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കട്ടെ. ഇനി ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് കുറച്ച് 14:13-16 വാക്യങ്ങൾ വായിപ്പിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുള്ളത് പറയാമോ, ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവിൽ പാട്ടുപാടും, ആത്മാവിൽ സ്തോത്രം ചെയ്യും, അത് ആരാധിക്കും, ആത്മാവിൽ പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. എന്തുകൊണ്ട്? ആത്മാവിൽ ഇത് ചെയ്യുമ്പോൾ അന്യഭാഷകളിൽ പറയും. അവിടെ എല്ലാം കാറ്റഗറൈസ് ചെയ്താണ് പറയുന്നത്. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് നിങ്ങൾ പാട്ടുപാടും, ബുദ്ധി കൊണ്ട് നിങ്ങൾ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യും, ബുദ്ധി കൊണ്ടും, പക്ഷേ പ്രസംഗം ഏത് മാത്രമേ ഉള്ളൂ, ബുദ്ധി കൊണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിക്കുന്നില്ല. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ പാടുപാടുന്ന പാടി പാടി ആരാധിക്കുന്നതെല്ലാം വചനത്തിന്റെ വ്യവസ്ഥയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും, ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകൾ സംസാരിക്കുന്ന ഒരവസ്ഥ, അതിന് തെളിവുകൾ ധാരാളം കൊടുക്കുവാനോട് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ എത്രമാത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് അറിയാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 8 വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 14 വാക്യങ്ങൾ വായിച്ചാൽ, ശമര്യയിലുള്ളവർ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു വന്ന് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ കേട്ടാറ്, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി ഈ അപ്പോസ്തലന്മാരായ യോഹന്നാനെയും പത്രോസിനെയും അവരുടെ അടുക്കലേക്ക് അയച്ചുവെന്നും അവർ വന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അവൾ ഒരു കാര്യം പ്രത്യേകം എഴുതി, അന്ന് വരെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല, അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. ഒന്നെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നില്ല എന്നാണ് സ്പഷ്ടമായിട്ട് പറഞ്ഞേക്കില്ലേ, ഇല്ലേ ദൈവ മക്കളെ? പ്രൈസ് ദ ലോർഡ്. പിന്നെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ല, അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചെന്നല്ല, ആത്മനിറവെന്നും ആത്മസ്നാനമെന്നും ആത്മാവിന്റെ അഭിഷേകം എന്നും പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പ്രാപിക്കുന്ന അഭിഷേകത്തിനാണ് ഈ പേരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ദൈവമക്കൾ അതുകൊണ്ട് അപ്പോസ്തലന്മാർ വന്ന് അവിടെ എന്ത് ചെയ്തു, അവർക്കായി പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചത് കണ്ടാറേ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചതിനാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നും പ്രൈസ് ദി ലോർഡ്. അവർ അപ്പോൾ അവർ കാണുവാനും കേൾക്കുവാനും ഉള്ള ചില കാര്യങ്ങളൊക്കെയും അവിടെ നടന്നുവെന്നും നമുക്ക് സ്പഷ്ടമായി ഗ്രഹിക്കാൻ കഴിയും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അങ്ങോട്ട് പോകരുത്, പഠിപ്പിക്കുന്നവരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വിഷയമാണ്, ഉപദേശപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. ദൈവത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായത്തിലേക്ക് വരുമ്പോഴും അപ്പോസ്തല പൗലോസ് എഫേസൊസിലെ മൂപ്പന്മാരോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഞാൻ അതിൽ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിൻ്റെ അവസ്ഥയ്ക്കാണ് ഇവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആർക്കാ കൊടുത്തത്? പരിശുദ്ധാത്മാവിനെ കൊടുത്തത് ആർക്കാ? മക്കളാകാനല്ല പരിശുദ്ധാത്മാവിനെ കൊടുത്തത്, പിന്നെ മക്കളായ കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അവിടെ മേൽ പകർന്നിരിക്കുന്നെങ്കിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ ഈ ദാസനല്ല പുത്രൻ അത്രേ. പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ദാസന്മാരെക്കാളൊട്ടും വിശേഷതയുള്ളവരല്ല. അവിടെ ഞാൻ പ്രാപിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ സ്തോത്രം, എന്ത് വില കൊടുത്തും കൂട്ടിയിരുന്ന് പ്രാപിച്ചോണം സ്തോത്രം. അത് പ്രാപിക്കണം, ആർക്കും ഒരു താല്പര്യം ഇല്ലെന്നാണ് സ്തോത്രം. ഇത് ഏതായിട്ട് വരഞ്ഞപ്പോൾ ഉദ്ദേശം കേൾക്കുന്ന പോലെ നിങ്ങളൊക്കെ ചിന്തിക്കുക. ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാൽ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു മാറ്റവുമില്ല. ആകയാൽ നാം എല്ലാവരും ആത്മാവിനെ പ്രാപിച്ചിരിക്കേണ്ട ഏറ്റവും, ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ഇപ്പം അമേരിക്കയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഇഷ്ടം പോലെ ഈ ഇത് സാറ്റലൈറ്റ്സൊക്കെ അന്തരീക്ഷത്തിലേക്ക് അയക്കുന്ന, ഇപ്പം കൊളംബിയ തന്നെ അയച്ചു പോയോ എന്ന വിഷയമൊക്കെ നമുക്കറിയാം. ഇങ്ങോട്ടുള്ള ഓരോ ഗ്രഹങ്ങളെയൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് എത്രമാത്രം എനർജി സ്റ്റോർ ചെയ്ത ഇത് അങ്ങോട്ട് അയച്ചതെങ്കിൽ നാം ഇനിയും പോകേണ്ടത് ഇവർ അയക്കുന്ന ഈ ഈ അയോണോസ്ഫിയറിലോ അല്ലെങ്കിൽ ഹെമോസ്ഫിയറിലോ ഇവിടെ അല്ല നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ പോകാനുള്ളത് നക്ഷത്ര മണ്ഡലങ്ങളെ താണ്ടി സ്വർഗങ്ങളിലേക്ക് കർത്താവിരിക്കുന്നിടത്തേക്ക് പോകാനുള്ളത് യുവക്കളാകൊണ്ട് അവിടേക്ക് പോകണമെങ്കിൽ ചുമ്മാതെ അങ്ങ് പോകുകയില്ല. യു മസ്റ്റ് റിസീവ് ദ പവർ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവൻ മാത്രമേ അല്ലൊരു രൂപാന്തര ശരീരികളായി ഒന്ന് യു വിൽ ബി കൺവേർട്ടഡ്, യു വിൽ ബി ട്രാൻസ്ഫോംഡ്. നമ്മുടെ ജഡശരീരം എന്താകും? നമ്മുടെ മർത്യമായ ശരീരം അമർത്യതയെ ധരിപ്പിച്ച് നമ്മുടെ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിക്കുവാൻ ഒരു ശക്തി ആവശ്യമാണ്. ആ ശക്തി നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശക്തിയാലാണ് ഇത് പ്രാപിക്കുന്നത്. അങ്ങനെ നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ എവിടെ കൊണ്ടുപോകും? സ്വർഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ തരണം. ഞാൻ ചിലടത്ത് പറയാറുണ്ട്, ലോകത്തിലേക്ക് ഏറ്റവും സ്പീഡ് കൂടി, ഇവിടെ എഞ്ചിനീയേഴ്സും ഒക്കെ ഇരിപ്പുണ്ടല്ലോ, ലോകത്തിലേക്ക് ഏറ്റവും സ്പീഡ് കൂടി എന്താവാ? ഏറ്റവും സ്പീഡുള്ള സാധനം പറ, ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക്, ഇത് രണ്ടിനും 186,000 മൈല് പെർ സെക്കൻഡ് സ്പീഡുള്ളതല്ലേ. എന്നാ പരിശുദ്ധാത്മാവിന്റെ സ്പീഡ് എന്നറിയാവോ? ഞാൻ അതിനിങ്ങനെ പറയാറുണ്ട്, നമ്മളെല്ലാം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വസ്തു പറഞ്ഞാൽ ഒന്ന് ലൈറ്റ് പറയും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പറയും. ഞാൻ പറയും ഇത് രണ്ടുമല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സ്. മനസ്സിൻ്റെ എത്രയും സ്പീഡിൽ പോകുന്ന വല്ലതും ഉണ്ടോ? ഇപ്പം നിമിഷ നേരത്തെ സ്വർഗത്തിൽ പോയി വരും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ സ്പീഡ്. അങ്ങനെയാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് അതിനാ. പ്ലീസ് ആ സ്പീഡ് ആർക്ക് ആർക്ക് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാ പ്രാപിക്കുന്ന. അതുകൊണ്ട് അവൻ്റെ കണ്ണി വെക്കുന്നിടയിൽ രൂപാന്തരപ്പെടുന്ന മാത്രമല്ല, എന്നാൽ ആകാശങ്ങളെ അല്ലൊഴിയ വാനകോളങ്ങളെ താണ്ടി ആകാശ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഏതെങ്കിലും വ്യക്തി തന്നെ കേൾക്കുന്നേ, ഇന്ന് രാത്രി നിങ്ങൾ വാഞ്ചിയോടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് എന്റെ കർത്താവേ ഈ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, ഈ പരിശുദ്ധാത്മാവിനെ എന്റെ പേരിൽ പകരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് വേറെ ധാരാളം ആവശ്യകതകളുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ മാത്രമാണ് സ്വർഗം എന്താ എന്താ അംഗീകരിക്കാൻ പോകുന്നത്, അവനെന്റെ മകൻ എന്നുള്ള അവസ്ഥയിൽ കൈക്കൊള്ളുവാൻ പോകുന്നത്. അതുകൊണ്ട് മക്കളാകൊണ്ട് മക്കളായി തീർന്ന സ്ഥാനത്ത്, പിന്നത്തേതിൽ സ്നാനപ്പെട്ട സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളൊരു മസ്റ്റാണ്. നാം എല്ലാവരും പ്രാപിച്ചുകൊള്ളണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിച്ച് ഞാൻ ആ വിഷയം ഇടാം. ഇനി നാലാമത് നമ്മൾ മക്കളാകുന്ന വിഷയം പഠിപ്പിക്കാൻ പോവുകയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം, സെക്കൻഡ് കൊരിന്ത്യൻസ് 6th chapter, verse 16 on 16 and 17 by that.
16 and 17.
വിഗ്രഹങ്ങളോട് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും ഞാൻ അവരുടെ നടക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകും. പിന്നെ നെക്സ്റ്റ്, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നെ അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും. അതെ, വേർപാട് വാദ്യത്തിലേക്ക് പുത്രന്മാരാകത്തില്ലേ? പറയപ്പ, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും. ഇനി പാട്ട് വേർപാട് പാലിക്കുന്നില്ലെങ്കിലോ പറ, ഈ വാക്യം വെച്ചോണ്ട് പറ, നമുക്ക് പുത്രന്മാരും പുത്രിമാരും എന്നുള്ള പദവി പ്രാപിക്കാൻ ഒക്കെയല്ല, അവനെ പുത്രന്മാരും പുത്രിമാരും എന്നുള്ള പദവി, അവൻ നമുക്ക് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ, അവൻ നമുക്ക് പിതാവായിരിക്കുന്ന അവസ്ഥയിൽ നാം മുൻപോട്ട് പോകണമെങ്കിൽ ദൈവമകൾ എന്ത് ചെയ്യണം? They must have the doctrine of separation. വേർപാട് പാലിക്കണം. ഈ വേർപാട് ഉപദേശത്തെ കുറിച്ച് ഇപ്പോൾ വളരെ ശക്തമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പെന്തക്കോസ്റ്റ് ലോകമെല്ലാം ഈ വേർപാട് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ പിന്നെയും പഴയതിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ലേവ്യാപുസ്തകം 18:3 മൂന്നാം വാക്യം വായിക്കുമ്പോൾ, ലെവിറ്റിക്സ് chapter 18:3, അവിടെ പറഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവരുടെ നടുവിൽ വസിപ്പാൻ ഞാൻ അവർക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കർത്താവ് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുമ്പോൾ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും അവർക്ക് കൊടുത്തിട്ട് ലേവ്യാപുസ്തകം എഴുതുന്നത് അവർ പ്രമാണിക്കേണ്ട ചില പ്രമാണങ്ങൾ വിഷയം അവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ രേഖപ്പെടുത്തി വരുമ്പോൾ 18:3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീമരുടെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ കനാന്യരുടെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. പിന്നെ അവരുടെ മര്യാദ, അവരുടെ കസ്റ്റം, അവരുടെ കൾച്ചർ നിങ്ങൾ സ്തോത്രം. ദൈവമക്കളെ ദേശത്ത് എവിടെയെങ്കിലും ചെന്നാൽ അവിടുത്തെ കൾച്ചർ അനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ ജനം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, ദേ ആർ ഹാവിങ് ദേർ ഓൺ കൾച്ചർ. അവർക്ക് ദൈവത്തിൻ്റെ പ്രമാണം പാലിക്കുന്ന ഒരു കൾച്ചറുണ്ട്. സ്തോത്രം. ഇത് പറയുമ്പോൾ നിങ്ങൾ പലരും അല്ലേലൂയ പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം, സ്തോത്രം. അമേരിക്കയുടെ കൾച്ചർ സ്വീകരിക്കാനല്ല നിങ്ങൾ വന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കൾച്ചറുണ്ട്, വചനത്തിൻ്റെ കൾച്ചറുണ്ട്. വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടു പോകാൻ നമുക്ക് എന്തില്ല, അവകാശമില്ല. വചനത്തിൻ്റെ വ്യവസ്ഥ നമ്മൾ പാലിച്ചു കൊള്ളണം. ഈ വേർപാടെന്നുള്ള വിഷയത്തിന് മുമ്പ് ഞാൻ മൂന്ന് കാര്യം ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഒന്ന്, ഈ വേർപാടിൻ്റെ ഉപദേശം നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മൾ കാണാൻ കഴിയും. രണ്ടാമത്, ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൂതന്മാർ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ലൂസിഫറിൻ്റെ പാപത്താൽ ലൂസിഫർ അടോദേവത്തുമായ ശുക്രൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ട് അവൻ അന്ധകാരത്തിൻ്റെ പ്രഭുവായി മാറ്റപ്പെടുകയും ഈ കാണുന്ന ഭൂമി പാഴും ശൂന്യവുമായി തീരുകയും ചെയ്ത സ്ഥാനത്ത് വീണ്ടും അതിനെ റിനൗൺസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻ ദ റെസ്റ്ററേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ വീണ്ടും ഉള്ള പുനരുത്ഥാന സമയത്ത് ആ കർത്താവ് ചെയ്ത് ആദ്യം പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. ഈ സെപ്പറേറ്റഡ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്, വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ എന്ത് ചെയ്തു, സെപ്പറേറ്റ്. പിന്നെ സെപ്പറേഷൻ എവിടെ തുടങ്ങി, ഉൽപ്പത്തിയിൽ ഈ ഭൂമിയെ റിനൗൺസ് ചെയ്ത സ്ഥാനത്ത് അവിടെ വേർപാട് തുടങ്ങിയതാണ്. വേർപാട്ട് ഉപദേശം ആർക്കും മാറ്റാൻ അവകാശമില്ല. രണ്ടാമത്തെ ദിവസം വെള്ളവും വെള്ളവും തമ്മിൽ, ആദ്യത്തെ ദിവസം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു, രണ്ടാമത്തെ ദിവസം വെള്ളവും വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അപ്പർ ലെയർ ഓഫ് വാട്ടർ ആണ് ലോവർ ലെയർ ഓഫ് വാട്ടർ അല്ലേ, അല്ലേ? ഇനി വെള്ളവും വെള്ളവും തമ്മിൽ വേർതിരിച്ചു. മൂന്നാമത്തെ ദിവസമോ കടലും കരയും തമ്മിൽ വേർതിരിച്ചു. ഫലമുണ്ടാകുന്നത് ഫലം ഈ കരയെന്തിനാണ് വേർതിരിച്ചത്? സകലവിധമായ ഫലഭൂയിഷ്ടമുള്ള സസ്യാദികൾ മുളയ്ക്കേണ്ടതിന് ഫലമുള്ളതാകുന്നു. മൂന്ന് വിധത്തിലുള്ള വേർപാട് ചെയ്യുക മക്കൾ ജീവിതത്തിൽ ഓർക്കണം. ഒന്ന്, പാപത്തോടും പാപയിന്ദ്രങ്ങളോടും അന്ധകാരത്തിന്റെ പ്രവൃത്തികളോടും സാത്താനുമായ സകല ശക്തികളോടും നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് പാലിക്കണം. സാത്താന്റെ അവകാശങ്ങളോടുള്ള വേർപാട് വളരെ ശക്തമായി ദൈവ മക്കൾ പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ പാപത്തോട് ചേർന്ന് പാപത്തിന് അനുസരണമായി മുഴുവനല്ല, പാപത്തിന് നമ്മെ വിളിച്ച് വേർതിരിച്ചിരുന്നാൽ പാപവുമായിട്ടൊരു വലിയ വേർപാട്, ഇരുളിന്റെ പ്രവൃത്തികളോട് വേർപാട്. ഇരുളിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുളുമായിട്ടുള്ള വേർപാട്, ഇരുളിന്റെ പ്രവൃത്തികളുള്ള വേർപാടാണ്. റോമൻസ് 13 ചാപ്റ്റർ വേഴ്സ് 13 ആൻഡ് 14 എന്ന് വായിക്കാം. റോമൻസ് 13:14. പകൽ സമയത്ത് എന്ന പോലെ മര്യാദയെ നടക്കുക, പിന്നെ വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ മലയാളം അറിയാം, ഞാൻ ഇംഗ്ലീഷോട് നോക്കിക്കോണം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും സ്വതം. ഈ ആറ് കാര്യം എന്താ പറഞ്ഞേക്കുക? ഇറ്റ് ഇസ് ദ വർക്സ് ഓഫ് ദ ഡാർക്ക്നെസ് അല്ലേ, അല്ലേ? സിനിമ കാണുന്നത് നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? ചിൽഡ്രൻ വീട്ടിൽ ഇസ് ഡിസ്ക്രിപ്റ്റ് യു ഷുഡ് നോട്ട് സീ ദ ഫിലിം മൂവി ഉണ്ടോ കുഞ്ഞുങ്ങളെ? ബാക്കി ഇല്ലേ? ഉണ്ടോ ഇല്ലെന്നോ? നിങ്ങൾ തലകുലിക്കാൻ രണ്ടു അർത്ഥം വരും. ഉണ്ടെന്നോ ഇല്ലെന്നോ? യു സേ ബോൾലി. നോ, വായിച്ചേ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. ഇംഗ്ലീഷ് വായിച്ചേ. കൊണ്ട് പറയാം. ദൈവികമല്ലാത്തതൊക്കെ എന്തുവാ? സ്തോത്രം. വെറിക്കൂത്ത്, ഞാനത് മലയാളത്തിൽ പറയുമ്പോൾ നല്ല കൂത്തല്ലാത്തതല്ല. ഈ ആണ് പെണ്ണിന്റെ വിലം കെട്ടുന്ന ആണും പെണ്ണും കൂടെ കുഴഞ്ഞാടി നടക്കുന്നതൊക്കെ വെറിക്കൂത്താണോ നല്ല കൂത്താണോ പറയുന്നത്? ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും കൂടെ തോടത്തോളം കഴുകിയിട്ട് നടക്കുന്ന വെറിക്കൂത്താണോ നല്ല കൂത്താണോ? ഇത് നിങ്ങൾ പറയാം അമേരിക്കയാണ് വചനം അമേരിക്കാർക്കുള്ളതാ. ഇത് വെച്ച് തന്നെ വിധിക്കുന്നൊരു ദിവസം വരും, സൂക്ഷിച്ചോണം. സ്തോത്രം. നിന്നെ വെറിക്കൂത്തിലേക്ക് നടത്തുന്ന, നിന്നെ നല്ലതല്ലാതെ പാപത്തിലേക്ക് നയിക്കുന്ന സകല പരിപാടിയും വെറിക്കൂത്തിനകത്തുപെട്ടതാ. യു ഷുഡ് അവോയ്ഡ് ദാറ്റ്, യു ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദാറ്റ്. പ്രൈസ് ദ ലോർഡ്. പ്രായമുള്ളവർക്ക് വിഷമം വരുന്നുണ്ടെങ്കിൽ സംശയം. ഇപ്പം ചില പ്രായമുള്ളവരും കൂടി ഇത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഉറക്കം വരാത്ത മട്ടില്ല. ഈയിടെ ഞാൻ കുവൈറ്റിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പം ഇവിടെ വീഡിയോ ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പുതിയ നിയമം കൊണ്ടാണ്. മനസ്സിലായില്ലല്ലേ? ആ ഇവിടുത്തെ വീഡിയോ ഒക്കെ എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അവിടുത്തെ വീഡിയോ ഒക്കെ എത്രയുണ്ട്? നമ്മുടെ ന്യൂ ടെസ്റ്റമെന്റ് പോലെ ഇരിക്കും. കാസറ്റ്, വീഡിയോ കാസറ്റ്. എന്തിനാ സഭായം കണ്ടെച്ച് പോയിരുന്നു രസിക്കാൻ? കർത്തൃമ്മ ചേർത്തേച്ചാ പോയിരുന്നു രസിക്കുന്നത്, സിനിമ കണ്ട് രസിക്കുന്നത്. ഓർത്തോളണം, നീ എന്നും എവിടെ കിടക്കുക? നിന്റെ പഴയ പാപ പ്രവൃത്തികളിൽ കിടക്കുക. സ്വതം. നിങ്ങൾക്ക് ആർക്കും സ്വതന്ത്രം വരുന്നില്ലെന്ന് വയ്ക്കുക. ധൈര്യമുള്ള രംഗം പറ സ്വതന്ത്രം. നിങ്ങൾ എങ്ങനെ വിഷമിക്കുന്നു? അല്ലേലൂയ്യ. വെറിക്കുത്തുകളിലും മദ്യപാനങ്ങൾ പിന്നെ കുടിക്കാൻ ആരും പോകുന്നില്ല നിങ്ങൾ വിശ്വസിക്കാം. ഈ ചിലത് പറയുന്നത് അങ്ങനല്ല, ഒക്കേഷനലി സ്പെഷ്യൽ ഒക്കേഷൻ. പിന്നെ ഒരു കാര്യം കൂടെ പറയും, എന്റെ കാശ് കൊണ്ട് കുടിക്കാറില്ല, വല്ലോടെ കാശ് കൊണ്ട് കുടിക്കാറുള്ളെന്ന്. നിന്നിന്റെ കാശ് കൊണ്ട് കുടിച്ചാലും വല്ലോടെ കാശ് കൊണ്ട് കുടിച്ചാലും രണ്ടും കുടിയാ. സ്തോത്രം ദൈവമക്കളെ, സാഹേ ദർശനം മുമ്പോട്ട് പറഞ്ഞാലോ നിന്നെ വിളിച്ചത്. You have been separated from this generation. Praise the Lord. From this wretched generation. From this corruptible generation. Praise the Lord. അവിടെ നിന്ന് കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എവിടെ പോയാലും നീ പറയണം, ഞാനൊരു ദൈവവൈദ്യനാണ്. ദാനിയേൽ പറഞ്ഞതുപോലെ പറയണം. ഇത് ഭക്ഷിച്ച്, വചനത്തിന്റെ പ്രമാണമിട്ടുള്ള ഭക്ഷിച്ച്, വചനത്തിന്റെ പ്രമാണമുള്ളപ്പെട്ടുള്ള കണ്ട് ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല എന്നുള്ള ഹൃദയം നിർണയം തന്നെ അകത്തുണ്ടായിരിക്കും. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ഞാൻ നോക്കിയിട്ട് കർത്താവിന് വെച്ചൂടെ ദയവും കാരണം തോന്നുന്ന ആർക്കെന്നറിയോ? പാവങ്ങളോടാ. അയ്യോ, പണക്കാരോടൊക്കെ ദൈവം വളരെ കർശനമായിട്ട് ഇടപെടുന്നത്. പാവങ്ങളോട് ഇച്ചിരിയൊക്കെ ഭയം കാണിച്ചാലും പണക്കാരോട് ഉണർന്നോട് കരുണ കാണിക്കത്തില്ല. അതുകൊണ്ട് അല്ലേ പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്ത് കിടക്കുന്നത് ഒട്ടകം സൂചിക്കൂടെ കൂടെ കിടക്കുന്നതിനേക്കാൾ ഒരു പഴവും കർത്താവിന് പണക്കാരോടില്ല. പണം ഇച്ചിരി കുറഞ്ഞിരുന്നാൽ അത്രയും കൂടി ഇത്രയെങ്കിലും മേടിച്ച് കിട്ടുമോ എന്ന് എനിക്ക് സംശയം. എനിക്ക് തോന്നി കർത്താവ് പ്രമാണമൊന്നും പെടുത്തില്ല. ഏതാലോ കർത്താവ് പറഞ്ഞത്, എളിയവനോട്, എളിയവനെ ആദരിക്കുന്നവൻ. ഈ എളിയവനോട് ഇച്ചിരി കൺസിഡറേഷൻ കാണിക്കുമോ എന്ന് എനിക്ക് സംശയം. പോട്ട്, എന്തായാലും പാവസംബന്ധമായ വിഷയത്തിൽ അങ്ങനത്തെ കൺസിഡറേഷൻ ഒന്നുമില്ല. ദൈവമക്കളാണ് നമ്മൾ പ്രത്യേകം ഓർത്തുകൊണ്ടത്. സാഹചര്യമല്ല, എവിടെയായാലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ആർ യു, അല്ലെങ്കിൽ ഹൂ യു ആർ, നീ ആരാണെന്നുള്ള ഒരു അർത്ഥാവർത്തമായി ബോധ്യമുണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പറയട്ടെ, നമ്മുടെ ശരീരം യേശുവിന്റെ രക്തത്തിന്റെ വിലയാർത്ഥമാണ്. യു ഹാവ് ബീൻ പർച്ചേസ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. സോ ദിസ് ബോഡി ബിലോങ്സ് ടു ദ ലോർഡ്, നോട്ട് ബിലോങ്സ് ടു മീ ഓർ നോട്ട് ബിലോങ്സ് ടു ദ വേൾഡ്, ബട്ട് ഇറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. ധൈര്യമായിട്ട് പറയാമോ? ദൈവങ്ങൾക്ക് പറയാമോ? ദൈവങ്ങളെ, എന്റെ ശരീരം ദൈവത്തിനുള്ളതാണ്. ഇത് പല വാർത്തകളും ധൈര്യം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്റെ ശരീരം ഞാൻ നെയ്തില്ല, ഒരശുദ്ധിക്ക് വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, റിവൽറി ആൻഡ് ഡ്രങ്കൺനെസ്, നോട്ട് ഇൻ ദി lust, no, all sorts of lust, you have to go away from it. മോഹങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള പാപങ്ങളെ വിട്ടകന്ന് മാറിപ്പോകുന്നവരാണ് കർത്താവിന്റെ ദാസന്മാർ. യോസേഫ് ഓടിയതുപോലെ ഓടണം. പ്രൈസ് ദി ലോർഡ്. വെനെവർ എ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് എ ചാൻസ് ടു കമ്മിറ്റ് അഡൽട്ടറി, ഇഫ് സംബഡി ഈസ് കൺസിഡറിംഗ് ഇറ്റ് ആസ് എ പ്രിവിലേജ് ഓർ ആസ് എൻ അഡ്വാൻറ്റേജ്, യു ആർ കൺസിഡർഡ് ആസ് എ മോസ്റ്റ് സിന്നർ, നീ മഹാപാപിയ. എന്നാൽ പാപം എന്ന് പറയുന്ന സ്ഥാനം വരുമ്പോൾ പാപം വിട്ടോടുന്നൊരു മനസ്സ് ദൈവത്തിന്റെ ബൈബിളെ എണീക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണല്ലോ പറഞ്ഞ യൗവനം ദുർനടപ്പ് വിട്ട്, യു ഫ്രീ അവേ ഫ്രം ഫോണിക്കേഷൻ, ദുർനടപ്പ് വിട്ടോടണം എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്ട് എവർ മേ ബി ദി സർക്കംസ്റ്റാൻസസ് വിച്ച് ഈസ് ഗൈഡിങ് യു ഓർ ലീഡിങ് യു അൺടു ദി ഫോണിക്കേഷൻ, യു ഹാവ് ടു ഫ്രീ അവേ ഫ്രം ദാറ്റ് സർക്കംസ്റ്റാൻസസ്. അങ്ങനത്തുള്ള സാഹചര്യങ്ങളെ നീ എന്ത് ചെയ്യണം? വിട്ട് ഓടുന്നവനായി തീരണം. പതുക്കെ പതുക്കെ നോക്കിക്കൊണ്ട് എന്തോ ചെയ്യും, ദൈവം അടിക്കുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെയാണോ ഓടുക? ഫ്രീ അവേ ഫ്രം ദാറ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്ന യൗവന മുഖങ്ങള്, എന്താ ഈ വാട്ട് ഈസ് വാട്ട് യൗവന മുഖങ്ങള്, ദ ലാസ്റ്റ് ഓഫ് യൂത്ത്. യൗവന മുഖങ്ങളെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉണർവ് ഉണ്ടാക്കുന്ന പ്രസംഗമല്ല, ഇത്തിരി വേദന ഉണ്ടാക്കുന്ന പ്രസംഗമാ. ഇന്ന് രാത്രി അല്ലാത്ത വല്ലത് ഉണ്ടെങ്കിൽ പോയിരുന്ന് ശരിക്ക് കരയണം. അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 12:4 നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതുവാ, വിവാഹം എല്ലാവർക്കും മാന്യമാണ്, വിവാഹത്തിൽ കിടക്കുന്ന നിർമ്മലമാണ്, ദുർനടപ്പുകാരെ വ്യഭിചാരികളെ ദൈവം വിധിക്കും. ദുർനടപ്പും വ്യഭിചാരവും ദൈവത്താൽ ന്യായം വിധിക്കുന്ന പാപമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, കുഞ്ഞുങ്ങളെ അമേരിക്കയുടെ സാഹചര്യത്തിൽ വളർന്നു വന്ന് നിനക്ക് ഡേറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ നിന്നെ ദുർനടപ്പുകാരന്റെയും വ്യഭിചാരന്റെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. സ്തോത്രം. ഞാൻ വീണ്ടും പറയാം, വചനം മാറുകയില്ല, കൾച്ചർ മാറും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സർക്കംസ്റ്റാൻസ് മാറുമെന്ന് വന്നേക്കാം. ദി വേർഡ് ഓഫ് ഗോഡ് വിൽ നെവർ ചേഞ്ച്. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറുന്നതല്ല. അമേരിക്കയുടെ സംസ്കാരം പിൻപറ്റാനാണ് നീ ഇറങ്ങിയത്. ദൈവത്തിന്റെ വചനത്തിന് നിർമ്മലത പാലിപ്പാൻ ദൈവമക്കൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓർത്തുകൊണ്ട് പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും ഒരു വിശുദ്ധ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ ആഴമുള്ള പ്രതിഷ്ഠ എടുക്കണം. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ അതുകൊണ്ട് പറഞ്ഞു അതിൽ നിന്ന് വിട്ടുപോടണം. അല്ല വിനെ, എന്തൊക്കെ ഒന്നുകൂടെ വായിച്ചു, ഒന്നുകൂടെ വായിച്ച് പതിനാലാം വാക്യം. ആ മര്യാദയായി നടക്കുക. ആ ആ ഒന്നെ വെറുകുത്തി നടക്കുന്നവൻ മര്യാദയായിട്ട് നടക്കുക അല്ലേ. വെറുകുത്തികളിലും മദ്യപാനങ്ങളിലും അല്ല, ശൈനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും. ആ ഹാ ഉടനെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണേ. പിണക്കവും ഇനി വേറെ വാക്യം വായിച്ചു എഫ് എസ് ലേഖനം നാലാം അധ്യായം. സ്തോത്രം. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. എയ്ത്ത് വേഴ്സ്, എഫേഷ്യൻസ് ചാപ്റ്റർ 5:8. അത് നാലിന്റെയാ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ പെടുത്തു. യേശുവിന് രക്ഷിതാവാഴ്ച കഴിച്ചു നിങ്ങളെല്ലാം ഇപ്പൊ ആരാ? യു ആർ ദ ലൈറ്റ് ഇൻ ദ ലോർഡ് ഇല്ലേ? കർത്താവിൽ വെളിച്ചമാകുന്നു. പിന്നെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളീ. പിന്നെ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പിന്നെ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. പിന്നെ അവയെ ശാസിക്കാതെ വേണം. ദൈവസഭയിൽ എന്ത് പാടില്ല? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ വെച്ച് പുലർത്താൻ ദൈവസഭയിൽ അനുവാദമില്ല. അപ്രകാരമുള്ളവയെ എന്ത് ചെയ്യണം? യു ഹാവ് ടു റിബ്യൂക്ക് ഇറ്റ്. അതിനെ ശാസിക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പിന്നെ 12 വാക്യത്തിൽ വരുമ്പോ പറയുന്നത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവന്റെ രഹസ്യ പ്രവൃത്തികളെ പറയാൻ ലജ്ജയാണ്. സ്തോത്രം. നിങ്ങൾ മക്കൾ നിങ്ങളിത് കേട്ടേച്ച് ഞാനൊരു കാര്യം പറയാം. എന്നെ ഇവിടെ അയച്ചത് നിങ്ങൾക്ക് ശാപത്തിന് കാരണമാകരുത്. ഉള്ള കാര്യം പറയാം. അല്ലെ കർത്താവ് ദാസന്മാരാ, ഞങ്ങളിവിടെ വന്ന് എന്നെക്കാട് ശക്തിയോടെ പറയുന്ന കർത്താവ് ദാസനാ ഇരിക്കുന്നു. ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചില്ല. നിങ്ങൾ ഗൂഢമായി ചെയ്തത് പറവാൻ പോലും പ്രയാസമാണ്. സ്തോത്രം. അടുത്ത വാക്യം ഇവിടെ പറയുന്നത് അവയെ ശാസിക്കുമ്പോഴോ സകലത്തെ കുറിച്ച് വെളിച്ചത്താൽ ബോധം. ഈ നാളുകളിൽ യുവമക്കളെ സ്വതം ദുർനടപ്പിന്റെ അവസ്ഥകളെ വിട്ട് നിങ്ങൾ ഓടി ഓടി പോകുന്നവരാകണം. പത്രോസിന്റെ 1 ലേഖനം 4 അധ്യായത്തിന്റെ അതിന്റെ 1 മുതലുള്ള വാക്യം, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. 1 Peter 4:1-4. ക്രിസ്തു ജനത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ ആ ഭാവം തന്നെ പ്രോസ്പെരിറ്റി ആക്കിയിരിക്കാന്നല്ല പറഞ്ഞത്, ക്രിസ്തു ജനത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. ഞാൻ വേദപുസ്തകം പഠിച്ചു വന്നിടത്തോളം കാലം പുതിയ നിയമത്തിൽ ഈ പ്രോസ്പെരിറ്റിയുടെ തിയോളജിയെ പറഞ്ഞുകൊണ്ട് വരുന്നവരെ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു എനിക്കറിയാൻ പാടില്ല. അവരെപ്പോഴും പ്രോസ്പെരിറ്റി പറയുമ്പോൾ പഴയ നിയമത്തിൽ പോകും, ഉപദേശം വരുമ്പോൾ പുതിയ നിയമത്തിൽ വരും. ഇങ്ങനെ കിടന്ന് കുഴഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആ ക്രിസ്തു ജനത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുമ്പോൾ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മാത്രമല്ല യേശുവിന്റെ പാതകളെ പിൻപറ്റാൻ അപ്പസ്തലന്മാർ എല്ലാം പ്രബോധിപ്പിച്ചു. നിങ്ങൾ എങ്ങനെയാകണം? കർത്താവായ യേശുവിന്റെ പാതകളെ പിൻപറ്റണം. ഇതെല്ലാം ഉടനീളം പറഞ്ഞിരിക്കുന്നതാണ്. കഷ്ടതയിൽ കൂടി ദൈവജനം മുൻപോട്ട് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറണമെന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടവൻ എല്ലാം എന്ത് ചെയ്യും? പാപം വിട്ട ഒഴിഞ്ഞിരിക്കുന്നു. അടുത്ത വാക്യം, കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതിയെന്ന് വെപ്പി. പിന്നെ അടുത്ത വാക്യം, ദുർനടപ്പിന്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെ ദൂഷിക്കും. മറ്റുള്ളവർ നടക്കുന്ന പോലെ നമ്മൾ നടന്നില്ലെന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ ഈ അമേരിക്കയെ പോലെ നടക്കുന്നതിനറിയോ? നമ്മൾക്കല്ലേ പാപഭംഗിതമായ അവസ്ഥയിലേക്ക് നിന്നെ നടത്തുന്ന സാഹചര്യങ്ങളെ ഒക്കെ വിട്ട് നീ നീങ്ങണം. ആര് നിന്നെ ദൂഷിച്ചാലും ആര് നിന്നെ പഴിച്ചാലും, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായ ശേഷം ഞാൻ ലോകജോലിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം എം എസ് സി റാങ്ക് ഹോൾഡേഴ്സും അതിൻ്റെ മുകളിൽ വിദ്യാഭ്യാസം പ്രാപിച്ചല്ലോ. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു, മിസ്റ്റർ ജേക്കബ്, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് 20th century. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 1963-64 വർഷങ്ങളിൽ. യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ് 20th century എന്ന് പറയുമ്പോൾ ഞാൻ പറയായിരുന്നു, യെസ് ഐ എം സെപ്പറേറ്റഡ് ഫോർ ദ 21st century എന്ന്. ഇപ്പം അതും പറയാൻ പ്രകാശമാണ്, കർത്താവ് എളുപ്പം വന്നില്ലെങ്കിൽ ആകെപ്പാടെ കൂടി. സ്തോത്രം സ്തോത്രം, വരുവാനുള്ളതിനായി നോക്കി കാത്തിരിക്കുന്ന ദൈവമക്കൾ, സ്തോത്രം ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തിലായി ജീവിക്കുന്നവരല്ല. വരുവാനുള്ളതിനാടവൻ നമ്മെ വേർതിരിച്ചിരിക്കുന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾ അകത്തുണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ കാര്യം വിശദീകരിക്കുന്നില്ല. ആകയാൽ വേർപാടിന്റെ ഉപദേശം ഇസ്രയേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞു, സ്തോത്രം, മുമ്പേ പറഞ്ഞു. ഇനി ജെറമ്യാപ്രവചനം 10-ാം അധ്യായത്തിൽ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത് എന്ന് വായിച്ചേ. ജെറമ്യാ chapter 10 verse 2, എളുപ്പം, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശ ലക്ഷണങ്ങൾ കണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മുഹൂർത്തം നോക്കണമെന്നും അല്ലെങ്കിൽ ഈ എന്തോ രാഹു ഒക്കെ നോക്കുന്ന ആരാന്നറിയോ? Those who are walking according to the ways of this heathen Gentiles. ജെന്റൈൽസിനെ പോലെ ജീവിക്കുന്നവരാണ് മുഹൂർത്തം നോക്കാൻ പോകുന്നതും സമയം നോക്കാൻ പോകുന്നതും ഒക്കെ. ദൈവമക്കൾ എപ്പോഴായാലും, when you start a work in the name of Jesus, you are having the victory over everything. നീ ഇതിനെ ഒന്നും എന്ത് ചെയ്യണ്ട, രാഹുവിനെ ഭയപ്പെടണ്ട, ശനിയെ ഭയപ്പെടണ്ട, യാതൊന്നിനെ ഭയപ്പെടണ്ട. ദൈവത്തിന്റെ പൈതല് നിനക്കൊരു വലിയ വിജയമുണ്ട്. പെന്തക്കോസ്തുകാരെ വീട് പണിയാന്നേരം ഞാൻ കണ്ടിട്ടുണ്ട്. സമയം നോക്കും, ഞാൻ തിങ്കളാഴ്ച ദിവസം കല്യാണത്തിന് പെണ്ണി പെണ്ണിനെ ഒരുക്കോട്ട് പോകണമെങ്കിൽ 9:30 ഇറങ്ങത്തില്ല. എന്താ രാഹു? രാഹു എന്ന് പറയുന്നതിനെ കുറിച്ച് ചിലർ പറയാറുണ്ട്, തലയില്ലാത്ത തയ്യോ. തലയില്ലെങ്കിലും കൊള്ളാം, ഇനി പേടിയാ. സ്തോത്രം. നീ ജാതികളുടെ വഴി കണ്ടി പഠിക്കുക. നീ ജാതികളെ ജാതികളുടെ വഴിയിൽ കൂടെ പഠി പോകുന്നതുകൊണ്ടാണ് ഈ ആകാശ ലക്ഷണങ്ങളൊക്കെ കണ്ട് നീ ഭ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കട്ടെ, കർത്താവ് പ്രത്യാശ വെച്ചിരുന്നൊരു വിശുദ്ധ സ്ത്രീ, വിശുദ്ധ ഇതൽ, അവൻ നിശ്ചയമായിട്ട് ഒരു വലിയ പ്രത്യാശ ഉണ്ട്. എന്ത് സംഭവിച്ചാലും, ഇന്ന് ലോകം അസ്തമിച്ചാലും, ഐ വിൽ ഗോ ടു മൈ ഹോം, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്നുള്ള ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കും. സ്തോത്രം സ്തോത്രം. അതിനൊരു ചരിത്രകാരി പ്രകാരം ഒരു കാര്യം പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു വൃക്ഷത്തിന് വലിയൊരു വൃക്ഷത്തിൻ്റെ ചുവടെല്ലാം വെട്ടി 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 അത് വീ താഴെ വീഴാറായി. അതിൻ്റെ ശിഖരങ്ങളൊന്നും വെട്ടാൻ കഴിയാൻ കയറി കയറി വെട്ടാൻ വയ്യാത്ത അത്ര വണ്ണമുള്ളതാണ്. ഈ താഴെ വീഴാറായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ പക്ഷികൾ ഇരിപ്പുണ്ട്, അതിന് ഒരു പേടിയില്ല. സ്വന്തം വെട്ടമെങ്ങോട്ട് കയറിയും ഓരോറ്റ പാറേ, നിനക്ക് പറക്കാൻ ചിറകുണ്ടെങ്കിൽ, സ്തോത്രം സ്തോത്രം, ദൈവത്തിന്റെ വയതിലേ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ഉയരവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, ഈ ലോകത്തിന് എന്ത് സംഭവിക്കട്ടെ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഐ വിൽ ഗോ ടു മൈ ഹോം, എന്റെ വീട്ടിലേക്ക് പോകുന്നു പറയുന്ന ഒരു പ്രത്യാശ ദൈവത്തിന്റെ വയതിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് വരുമ്പോൾ ബിലയാമിനെ പറ്റി പറയുമ്പോൾ ബിലയാം അവരെ നോക്കി പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇനി ഹോശിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ലോ അമ്മി, ലോ അമ്മി, വായിച്ചിട്ടുണ്ടോ? എന്താ ലോ അമ്മി എന്ന് പറഞ്ഞാൽ? എന്റെ ജനമല്ല, ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ജനമായിരിക്കേണ്ടവർ. ഇപ്പൊ ദൈവം പറയുന്നത് അവർ എന്റെ ജനമല്ല, എന്തുകൊണ്ടാണെന്ന് പിന്നെ താഴോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർ ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, അവർ ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, അവർ മറിച്ചിടാത്ത ദോഷിയാകുന്നു, അവർ പൊട്ടപ്രാവാണ്. ഈ വേർപാട് അന്വേഷിക്കാത്തവരൊക്കെ വിളിക്കുന്നത് എന്തൊക്കെയാ? പൊട്ടപ്രാവ്, മറിച്ചിടാത്ത ദോഷ. സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, വേർപാട് ഉപദേശം നഷ്ടപ്പെടുത്തരുത്. ഇരുളും വെളിച്ചം തമ്മിലുള്ള വേർപാട്, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വേർപാട്, അതാണ് താഴെയുള്ള വെള്ളം, മീതെയുള്ള വെള്ളം, വിശ്വാസിയും അവിശ്വാസിയുമുള്ള വേർപാട്. മൂന്നാമത്, ഹല്ലേലൂയ, ഫലം കൊടുക്കുന്നവനും ഫലം കൊടുക്കാത്തവനും തമ്മിലുള്ള വേർപാട്. ദൈവജനം ഫലം കൊടുക്കുന്നവരായി കർത്താവ് വിളിച്ചിരിക്കുന്നു. ഞാൻ വേർപാട്ടിന്റെ ശത്രം കൊണ്ട് നിർത്തുന്നു, അവിടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടില്ല പിന്നെ. എന്നാൽ ഞാൻ നിങ്ങളെ കൈ അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കർത്താവിന്റെ പുത്രന്മാരാകണമെങ്കിൽ എന്ത് ചെയ്യണം? യു മസ്റ്റ് ഹാവ് എ റിയൽ സെപ്പറേറ്റഡ് ലൈഫ്. ജാതികളെ മാറ്റിടകല്ലാതെ, ജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വ്യക്തി, ദൈവവൈദ്യരെ നീ എവിടെ പോയാലും പറയണം, ഹീസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. മറ്റുള്ളവർ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയണം, നമ്മുടെ വേഷത്തിലും ഭൂഷണത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ഇടപാടിലും മറ്റുള്ള നമ്മെ കുറിച്ച് സാക്ഷ്യം പറയാണ്ടണം. ഇടിയായിട്ട് നമസ്സ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗം അവിടെ വിടുന്നത്. മൂന്നാമത്, ഇനി ഞാൻ അഞ്ചാമത് വരാൻ പോകുന്നത്, മുമ്പേ റോമാനകത്തിൽ വായിച്ചു, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. സ്തോത്രം. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എന്തിനാ? ടു ബി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. പ്രൈസ് ദി ലോർഡ്. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. യു മസ്റ്റ് ബി ഗൈഡഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നിന്നെ എവിടേക്ക് നയിക്കും? നിന്റെ ഇഷ്ടപ്രകാരമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടപ്രകാരം നിന്നെ നയിക്കും. അതിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നവരാണ് സാക്ഷാൽ ദൈവമക്കൾ, ദൈവത്തിനെ സ്തോത്രം ചെയ്യും. അല്ലേ? ഇനി അടുത്ത വാക്യം, ആറാമത്തത് വാക്യം പോവാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഞാൻ ചോദിച്ചോടെ, നമ്മുടെ സാധാരണ വീട്ടിലെ ഈ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഒക്കെ ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഓ ഇവിടെ കൂടെ വന്നേ പിന്നെ ഒരു സമാധാനം ഉണ്ടായിട്ട്. ചില സഹോദരിമാർ പറയും, ഈ വീട്ടിൽ വന്നേ പിന്നെ ഒരു സമാധാനം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ സമാധാനം ഉള്ളിടത്ത് സമാധാനം എത്തിയിരിക്കാൻ അന്ന് വിളിച്ചത്, അതോ ഇവിടെന്താ പറഞ്ഞിരിക്കുന്നത്? സമാധാനം ഈ ഉണ്ടാക്കുന്നവർ മനസ്സിലർത്ഥം എന്തുവാ? രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ലേ? എന്താ ഉണ്ടാക്കിയത്? ഇല്ലാത്തതുകൊണ്ടില്ലേ? സ്തോത്രം. പിന്നെ സമാധാനം ഉണ്ടാക്കുന്നവർ മനസ്സിലർത്ഥം എന്തുവാ? വഴക്കാളി അമ്മായിമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും മരുമോൾ സമാധാനം ഉണ്ടാക്കണം, ഒക്കുന്ന പരിപാടിയായില്ലേ? സമാധാനം ഇല്ലാത്ത അന്തരീക്ഷത്തിൽ വന്ന ദൈവത്തിന്റെ വൈദ്യര്, നീ ദൈവാത്മാവിനാ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മകനാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ സമാധാനം ഉണ്ടാക്കണം. സ്തോത്രം. നമ്മളെല്ലാം സമാധാനം ഉള്ളിടത്ത് സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നത്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നിന്നെ വിട്ടാലും, യോസേപ്പ് ചെന്നിടത്തൊക്കെ എന്തുണ്ടായിരുന്നു? എല്ലാവിധമായ ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടായിരുന്നു. എനിക്ക് ആദമുണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായി, പാപം വിട്ടകലുന്നവനായി ജീവിച്ചതിനാൽ. സ്തോത്രം. ദൈവഭക്തന്മാരുടെ എല്ലാം ചരിത്രം നോക്കിയാൽ അവൻ ലോകത്തിനൊരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ പൈതൽ നീ ഒരു ഭംഗി ചെന്നാൽ, നീ ഒരു അനുഗ്രഹമാകണമെങ്കിൽ നീ സമാധാനം ഉണ്ടാക്കണം. അത്രയും പറഞ്ഞാൽ ഞാൻ ആ വിഷയം വിട്ടേക്കാം. ഇനി അടുത്തത് കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവാ. 7-ാമത്തെ പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പായിക്ക എന്നും നിങ്ങൾ കല്ലിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാനോ നിങ്ങളോട് പറയുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഓൾഡ് ടെസ്റ്റമെന്റ് ലോയും ന്യൂ ടെസ്റ്റമെന്റ് തമ്മിലായ ഡിഫറൻസ് പറഞ്ഞു. ന്യൂ ടെസ്റ്റമെന്റ് ലോ ഈസ് മോർ പ്യൂരിഫൈഡ് ദാൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ലോ. പഴയ നിയമത്തിന്റെ പ്രമാണമല്ല നമ്മുടെ പ്രമാണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമഭക്തന്മാർക്ക് യേശുവിനോടുകൂടി അവന്റെ ക്യാമറയായി അവന്റെ മണവാട്ടിയായി അവനോടുകൂടി ഇരിപ്പാൻ അവകാശമില്ല. പുതിയ നിയമവിശ്വാസികളെ നമുക്കാണ് യേശുവിന്റെ ക്യാമറയായി അവനോട് കൂടെ ഇരിക്കാൻ അവകാശമുള്ളത്. സ്തോത്രം, സ്തോത്രം. പുതിയ ഭക്തന്മാരെ ഞാൻ ഒരു കാര്യം പറയാം, 12 വിധമായ പ്രതിഫലങ്ങൾ വെളിപ്പാട് ദിവസം 2-3 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, നിനക്ക് സകല ജാതികളെയും ഇരുമ്പോലുണ്ട് മേയ്പാട് അധികാരമുണ്ട്. ആർക്ക്? ഓൺലി ടു ദ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ്, ഓൺലി ടു ദ ഓവർകമേഴ്സ്. ജയാനികളായി വരുന്നവർക്ക് എന്തുണ്ട്? റെവലേഷൻ 2:26-27 വായിക്കുമ്പോൾ പറഞ്ഞത്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ സകല ജാതികളുടെ മേലും അധികാരം കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ സഭയ്ക്ക് എന്ത് അധികാരമുണ്ട്? എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ, യേശുവിനുള്ളതുപോലെ സകല ജാതികളെയും ഇരുമ്പോലുണ്ട് മേയ്പാനുള്ള അധികാരം ആർക്കുണ്ട്? ഒന്ന് ഉറച്ചു പറയൂ മക്കളെ. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാൻ പേടി? ഭർത്താവിനുള്ള സകലത്തിനും ഭാര്യ അവകാശിയായിരിക്കുന്ന പോലെ. പ്രൈസ് ദ ലോർഡ്. സകല ജാതികളെയും ഇരുമ്പോലുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തു അവന്റെ സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. പഴയ വിശുദ്ധന്മാർക്കില്ല. പിന്നെ വെളിപ്പാട് 3:21 പറയുമ്പോൾ, ജയിക്കുന്നവൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച എന്റെ പിതാവുള്ള അവന്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ കർത്താവിന്റെ സഭ എവിടെ പോയിരിക്കും? യു ആർ ഗോയിങ് ടു ബി സീറ്റഡ് വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വെയർ ഹീ ഈസ് സിറ്റിംഗ് വിത്ത് ഹിസ് ഫാദർ. നമ്മുടെ പിതാവായി ഇരിക്കുന്ന സ്ഥാനത്ത്, പുത്രനായ യേശു ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മയും കൊണ്ടിരുത്തുന്ന ഭാഗ്യകരമായ അവസ്ഥയെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചാൽ ഇവിടുത്തെ കഷ്ടം എന്ന് സൈബം തയ്യാറാവും. അതുകൊണ്ട് നമ്മുടെ ലോ ഇച്ചിരി കടുക്കുക. പണ്ട് കൊലപാതകം ചെയ്താലേ കൊലപാതകനാകത്തുള്ളൂ, പണ്ട് വ്യഭിചാരം ചെയ്താലേ കുറ്റക്കാരനാകത്തുള്ളൂ. ഇപ്പോഴോ പകറ്റാൽ പിന്നെ കോപിച്ചാൽ, അതുകൊണ്ട് അതിനെല്ലാം മുമ്പിൽ അപ്പഴപ്പം ചെയ്യണം, മാനസാന്തരപ്പെട്ട് കൊള്ളണം. ഇപ്പൊ ലസ്റ്റ് വന്നാലും വ്യഭിചാരം ചെയ്യും. ഇപ്പം ഇവിടെ പറഞ്ഞു വിളിക്കുന്നുണ്ട് കൂട്ടുകാരനെ സ്നേഹിക്ക, പിന്നെ ശത്രുവിന് പായിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അക്കാലത്തൊക്കെയാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് അല്ലേ? നമുക്ക് രക്ഷപ്പെടായിരുന്നില്ലേ? പക്ഷേ കർത്താവിനോടിരിക്കുന്ന പദവി കിട്ടുന്നില്ല. കർത്താവിനോടിരിക്കുന്ന പദവി പ്രാപിക്കണമെങ്കിൽ യേശു കാണിച്ച മാതൃകയെ പിൻപറ്റണം, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. ഇന്ന് മുതൽ ചെയ്യാവോ? ഇത്രയും നാൾ ചെയ്തില്ല, പോട്ടെ. ഇന്ന് മുതൽ ചെയ്യാവോ? ചെയ്യാവോ? നമ്മൾ ആ ശത്രുത കാണിച്ചാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്താ പ്രാർത്ഥിക്കുന്നവയാ? എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ എന്നോട് ഇത് കാണിച്ചവനും വിടല്ലേ കർത്താവേ, എന്റെ ഞാൻ നിന്റെ ദാസനാണെന്ന് ഇപ്പം വെളിപ്പെടണം. ഗ്രഹപ്പഴയ്ക്ക് അവര് ദേഹത്ത് ഒരു കാറ് വന്നിടിച്ചാൽ എന്റെ ദൈവത്തിന് സ്തോത്രം. ഇത് പറയുന്നത് നീ ആരല്ല, നീ പുതിയ നിയമഭക്തനല്ല, യു ഗോ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ്. സ്തോത്രം. പുതിയ നിയമഭക്തന്മാർ എന്തായിരിക്കും? നമ്മ ഒരു ദോഷം ചെയ്ത് വന്നവന് ഒരു ദോഷം വരുന്ന കാണുമ്പോൾ എന്റെ കർത്താവേ ഇവനിങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സഹതപിക്കുന്ന അനുതപിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണമെങ്കിൽ പ്രാപിക്കുന്നത് സാധിക്കുന്നത്. സ്തോത്രം. ശത്രുക്കളെ സ്നേഹിക്കാം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്താ അടുത്ത വാക്യം? അടുത്ത വാക്യം, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന്, ആ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന്റെ പുത്രത്വത്തിന്റെ വളർച്ച പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? പറയ മക്കളെ, അതുങ്ങളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. എത്ര പേർക്ക് വേണം ആ പദവി? ഇത് പറഞ്ഞാ പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കണ പോലെ നിങ്ങളും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് 2 മാസമാണ് പ്രായമുള്ള, 3 മാസം പ്രായമുള്ള കുഞ്ഞ്, അമ്മ ഇങ്ങോട്ട് വരുമ്പോൾ നമ്പർ 1 നമ്പർ 2 എല്ലാം കഴിഞ്ഞ് കയ്യും കാലും ഇട്ട് അടിച്ച് ദേഹത്തെല്ലാം പെരട്ടിയിട്ടേക്കുന്നത് കാണുമ്പോൾ ഇങ്ങോട്ട് കാണിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറയൂ. ഇതൊക്കെ കണ്ടാൽ ഓടി ചെന്ന് നെറ്റിക്ക് അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഒരു ഉമ്മയും കൊടുത്തേച്ച് പൊക്കിയെടുത്തോണ്ട് പോയി എല്ലാം കഴുകി പിന്നെ ഒരു ഉമ്മ കൊടുത്തേച്ച് എൻ്റെ മോളെ മോനെ എന്നൊക്കെ വിളിക്കില്ലേ. അന്നേരം അഴുക്കൊന്നും കണ്ടതൊന്നും കാര്യമല്ല. സ്തോത്രം. എന്താ ശിശു സ്തോത്രം? ഈ പ്രായത്തിലൊക്കെ ആയവരാണ് ഇപ്പൊ ഇവിടെ നിന്ന് അല്ല താല് കൊടുക്ക സ്തോത്രം ഇല്ലേ. എന്താ പ്രായമാകുമ്പോ മാറ്റേണ്ടതൊക്കെ മാറ്റണം. ഇത് ഇപ്പോഴും മാറ്റേണ്ട മാറ്റിയിട്ടില്ല. ആ സൂയുണ്ട്, പേണക്ക ഉണ്ട്, കണ്ടാ മിണ്ടത്തില്ല, അവിടെ തിന്നാൽ ആഹാരം കഴിക്കത്തില്ല, ചായ കുടിക്കത്തില്ല. സ്തോത്രം. ഒന്നെ പറയും, എന്തുവാ ഉപവാസവാ? ദൈവത്തിന്റെ പോലും നല്ല തട്ട് കിട്ടും. നീ അങ്ങനെ കള്ള ഉപവാസം പറഞ്ഞ പിന്നെ 10 ദിവസം നിന്നെ കൊണ്ടൊന്നും കഴിപ്പിക്കത്തില്ല. അതും ദൈവത്തിന്റെ പദ്ധതിയാ. പിന്നെ പോയി പറയാ, എന്റെ കർത്താവ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? ചെയ്തതിന്റെ കാര്യം മനസ്സിലായില്ലേ? നീ സഹോദരനെ പിടിച്ച് നമ്മൾ കള്ളം പറഞ്ഞ അവിടുന്ന് കഴിക്കാതിരിക്കാൻ ഉപവാസമാന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടവണ്ട് ദൈവം വിചാരിച്ചു നീ 10 ദിവസം ഇനി എന്ത് ചെയ്യേ? അവിടെ ആരും പരിപാടിയൊക്കെ ഒന്ന് മാറ്റണം. ഇതുവരെ ജീവിച്ച ജീവിതമൊക്കെ അവസാനിപ്പിച്ചേച്ച് ഒരു പുതുക്കപ്പെട്ട അവസ്ഥയ്ക്ക് അവിടെ തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശൈശവാവസ്ഥ മാറണം. സ്ഥാനപ്പെടാത്തവർ സ്ഥാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇപ്പോഴും പിന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ അടികിട്ടും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മാനേറ്റതായ രീതിയിൽ ഹല്ലേലൂയ ഒരു ഒരു വിവേക ബുദ്ധിയോട് ജീവിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ മോളിൽ കിട്ടുന്ന മോളെ ആ മാർക്കറ്റ് ഒരു അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞ് ഇപ്പൊ ഒരു വയസ്സ് 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞോട് മോനെ ഒരു സ്പൂൺ എടുത്തോണ്ട് വന്ന് പറയുമ്പം ഒരു സ്പൂൺ എടുത്തോണ്ട് വരുമ്പോ അയ്യോ എന്റെ മോൻ മിടുക്കനാണല്ലോ, ഒരു മേഘം കൊടുക്കുന്നില്ലേ? സ്പൂൺ എടുത്തോണ്ട് വന്നില്ലേ കുഞ്ഞിനോട് പറഞ്ഞപ്പം? ആ അതങ്ങോട്ട് കഴിഞ്ഞു മാർക്കറ്റിൽ പോയിട്ട് പഞ്ചസാര വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞാലോ ഇവിടൊക്കെ അങ്ങോട്ട് ഇത്രയൊക്കെ പ്രായമായിപ്പം പോയി പഞ്ചസാര ഒക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോ മിടുക്കുമാണ് ഇല്ലേ. എന്താ അവിടെ പ്രായത്തിനേറ്റ നീ എന്തായി കാര്യങ്ങൾ ചെക്ക് എഴുതി കൊടുക്കുവോ? ചെക്ക് എഴുതി കൊടുക്കുവോ ചെന്നേ? എന്താ ആ പ്രായമായില്ല. സ്തോത്രം സ്തോത്രം. ഇനി ചെക്ക് എഴുതണമെങ്കിൽ എന്താ വേണം? ആ അതിന് പ്രായമൊക്കെ ആയി ബാങ്കിൽ ചെന്ന് ചെക്ക് മാറാൻ പ്രായമാകുമ്പോൾ കൊടുക്കും. പുത്രത്വത്തിന്റെ വളർച്ച അവസാനം വരുമ്പോ അപ്പം വിചാരിക്കും എല്ലാം മോനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. സ്തോത്രം. അങ്ങനെ ആകുമ്പോളാ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? ജാജനെ ഇറക്കാം, രോഗികളെ സൗഖ്യമാക്കാം. സ്തോത്രം. എന്താ അവനുള്ള സകലത്തിനും നമ്മൾ അവകാശിയായി. സ്തോത്രം സ്തോത്രം. ഭൂമിയിലായിരിക്കും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ സ്വഭാവം പ്രാപിച്ചു വരുന്നോറും ഹല്ലേലൂയ നിന്നെ അവൻ ശക്തനാക്കുന്ന യഹോവയ. പുത്രത്വത്തിന്റെ വളർച്ച പ്രാപിക്കുന്നെങ്കിൽ ഒരു ദുഷ്ടനും നിന്റെ മുൻപിൽ നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണുമ്പോൾ പരിക്കുന്ന സാത്താൻ ദൈവത്തിന്റെ പൈതലേ നിന്നെയും എന്നെ കാണുമ്പോൾ പരിക്കാൻ തുടങ്ങണം. അതുകൊണ്ട് അത്ഭുത അടയാളം കാണിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ്. ഞാൻ സംഭവിക്കത്തില്ല. സ്തോത്രം. അത്ഭുത അടയാളം നടത്തുന്നവർ ദൈവത്തിന് സ്വഭാവം പ്രാപിച്ചവരാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പറയുമ്പോ ഞാൻ വിഷയമുണ്ട്. ആത്മീയ വളർച്ച പ്രാപിച്ചവരായി നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? സ്വർഗ്യപിതാവിന്റെ സൽഗുണപൂർണത പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് അവന്റെ സിംഹാസനത്തിൽ നിന്ന് വാഴുവാനുള്ളവരായാൽ ഇന്ന് വരാ സമയം നമുക്ക് ആരെക്കൊണ്ട് തീരുമാനം എടുക്കാം. മാനസാന്തരപ്പെട്ട പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പോരാ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇതെല്ലാം പ്രാപിച്ചുകൊണ്ട് വന്നിട്ട് നാലാമതായി വേർപാട് പാലിക്കുന്ന സ്ഥാനത്ത് വേർപാട് പാലിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീർന്ന് സമാധാനം ഉണ്ടാക്കുന്നവരായി തീർന്ന് സ്വത്രം ശത്രുക്കളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ യേശുവിന്റെ കാൽവർ ക്രൂശിലെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ വഴിയെ ആ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തോട് വേർപെട്ട്, പാപയിമ്പകളോട് വേർപെട്ട്, ലോകയിമ്പകളോട് വേർപെട്ട്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ ഒന്നര കഴിഞ്ഞ് സ്വർണത്തിന് വേണ്ടി ഒന്ന് നീ കിടന്ന് ഇവിടെ കിടന്ന് പിടിക്കരുതേ. സ്തോത്രം. ലോകക്കാർ ജീവിക്കുന്നവർ ജീവിക്കാൻ തുടങ്ങരുതേ. ദൈവത്തിന്റെ വൈദലേ നീ യേശുവിന്റെ അകത്ത് വീണ്ടെടുപ്പ് പ്രാപിച്ചവനാണ്. യഥാർത്ഥ വേർപാട് ബാക്കിയുള്ള കർത്താവിനായി ഒരു വിശുദ്ധനായി വിശുദ്ധിയായി വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്നെ ചേർക്കുവാൻ എന്റെ യേശു വേഗം വരുന്നു. അവന്റെ കാഹളവാദം കേൾക്കുമ്പോൾ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മർത്യ ശരീരത്തെ ക്യുക്യം ചെയ്ത് നമ്മുടെ മർത്യ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി അവന്റെ സന്നിധി ചേർക്കുന്ന ദിവസം വരുന്നത് ഓർക്കുമ്പോൾ എന്റെ കഥയെ നന്ദി ആരറിയുന്നു. നമുക്ക് എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാൻ കാൽവട കൊലക്കളത്തിൽ എനിക്ക് നിനക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട മലപരാഗത കർത്താവായ യേശുവിന്റെ സ്നേഹം എന്നിൽ നിന്നിലും വ്യാപിക്കുവാൻ നമ്മുടെ വാശികൾ മാറട്ടെ, നമ്മുടെ വൈരാഗ്യങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പകൽക്കാലം നമ്മൾ പല ദുഷ്ടതയെ കുറിച്ച് കണ്ടുകെട്ടല്ലോ, ആ ദുഷ്ടതകളെല്ലാം നമ്മൾ മാറട്ടെ. സുൽഖമാല റബദ